SBS മലയാളം റേഡിയോ തുടങ്ങിയിട്ട് ഈ മെയ് 16 രണ്ടു വർഷം പൂർത്തിയാവുകയാണ്. 2013 പരിപാടി തുടങ്ങുമ്പോൾ ആദ്യ ദിവസം നമുക്കൊപ്പം അതിഥിയായി എത്തിയിരുന്നത് ആരാണെന്ന് എത്ര ശ്രോതാക്കൾ ഓർക്കുന്നുണ്ട്? അന്നൊരു പക്ഷേ SBS മലയാളത്തെക്കുറിച്ച് അറിയുക പോലും ചെയ്യാതിരുന്ന ഒട്ടേറെ ശ്രോതാക്കൾ ഇപ്പോൾ സ്ഥിരമായി പരിപാടി കേൾക്കുന്നുണ്ട്. എന്തായാലും ഞാൻ തന്നെ പറയാം, മലയാള സിനിമയുടെ ജനപ്രിയ നായകൻ ദിലീപ് ആയിരുന്നു അന്ന് നമ്മുടെ അതിഥി. രണ്ടു വർഷത്തിന് ശേഷം ഇന്ന് വീണ്ടും ദിലീപ് നമുക്കൊപ്പം അതിഥിയായി ചേരുന്നു, ചന്ദ്രേട്ടൻ എവിടെയാ എന്ന പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി. ഇപ്പോൾ സൂചിപ്പിച്ച പോലെ രണ്ടു വർഷത്തിന് ശേഷമാണ് ദിലീപ് SBS മലയാളത്തോടൊപ്പം അതിഥിയായി എത്തുന്നത്. ചന്ദ്രേട്ടൻ എവിടെയാ എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി നമസ്കാരം ദിലീപേട്ടൻ. എവിടെയാ?
ഞാനിപ്പോ വീട്ടിലാണ്.
ചിത്രം പുറത്തിറങ്ങി, നല്ല റിവ്യൂവിന്റെ ആഹ്ലാദത്തിലാണെന്ന് തോന്നുന്നല്ലോ.
നല്ല റിവ്യൂ എന്ന് പറഞ്ഞാൽ ഗംഭീര റിപ്പോർട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരെയും ഫാമിലീസിനെയും ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യുന്നു എന്നുള്ളൊരു റിസൾട്ട്. അതുപോലെ ഇവിടുത്തെ തിയേറ്ററുകളൊക്കെ അതുപോലെ തന്നെ ആഘോഷിക്കുന്നു. അത് വലിയൊരു സന്തോഷത്തിന്റെ സൂചനയാണ്.
അല്ല, സത്യത്തിൽ നാട്ടിൽ നിന്നുള്ള ഈ റിവ്യൂകളൊക്കെ വായിക്കുമ്പോൾ തോന്നുന്നത് ഇങ്ങനെ ചോദിക്കാനാണ്, ഇത്രയും കാലം ചന്ദ്രേട്ടൻ എവിടെയായിരുന്നു എന്ന്. കാരണം ദിലീപ് എന്ന നടനിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലുള്ള ചിത്രങ്ങളൊന്നും കഴിഞ്ഞ കുറച്ചു കാലമായി ഇങ്ങോട്ട് പോരുന്നില്ലായിരുന്നു.
അതെ, തീർച്ചയായും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അങ്ങനെയുള്ള ഒരു മൂന്നാല് സിനിമയായിട്ട് രണ്ടു മൂന്ന് സിനിമകളായിട്ട് അങ്ങനെ ഒരു സംസാരം വന്നതിന് ശേഷമാണ് പെട്ടെന്ന് നമ്മൾ എല്ലാ സിനിമകളും മാറ്റിവെച്ച് പുതിയ ട്രെൻഡിലുള്ള സിനിമകളും കഥകളിലേക്കും ശ്രദ്ധിക്കുകയും അതിന്റെ തുടക്കമാണ് ചന്ദ്രേട്ടൻ എവിടെയാ.
അപ്പോൾ എന്താണ് ഈ ചിത്രത്തിൽ എടുത്തു പറയാനുള്ളത്? എന്താണ് ഇതിന്റെ ഒരു വിജയ രഹസ്യം?
അല്ല, ഒരു കേരളത്തിലെ കുടുംബ പശ്ചാത്തലത്തിൽ കുടുംബത്തിൽ പല പല പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. അതിന്റെ സരസ്വതിയും കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് ഈ സിനിമ കാണുമ്പോൾ ഇത് ഞാനല്ലേ എന്ന് ജനങ്ങൾക്ക് തോന്നുന്നതുകൊണ്ട് തന്നെയാണ് ആ സിനിമയെ അവർ നെഞ്ചിലേറ്റുന്നത്. വിജയരഹസ്യം എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ തിരിച്ചറിയുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം എല്ലാ ആണുങ്ങളിലും ഒരു ചന്ദ്രേട്ടനുണ്ട്, എല്ലാ ഭാര്യമാരിലും അല്ലെങ്കിൽ കാമുകിമാരിലും എല്ലാത്തിലും ഒരു സുഷമയുണ്ട് എന്ന് പറയുന്ന ഒരു വിഷയം തന്നെയാണ്. അങ്ങനെയുള്ള ഞാൻ ഇതിലൂടെ ഇതിന്റെ ഫുൾ കഥ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വരുന്ന ആൾക്കാര് പിന്നെ കാണേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഇത് കണ്ടറിയേണ്ട ഒരു വിഷയമാണ്, കേട്ടറിയേണ്ട കാര്യമല്ല.
ഓക്കെ, തീർച്ചയായും. സിനിമയെ കുറിച്ച് ചോദിച്ചപ്പോൾ കുറച്ച് താത്വികമായിട്ടുള്ള മറുപടിയൊക്കെ പറഞ്ഞു. പക്ഷെ എന്തായാലും കേട്ടപ്പോൾ തോന്നുന്നത് ഇതൊരു അത്ര വ്യത്യസ്തമായ പടം എന്ന അവകാശവാദത്തെക്കാൾ കൂടുതൽ എന്താണോ ദിലീപിൽ നിന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അത്തരത്തിലുള്ള ഒരു പടം എന്നാണ്.
അല്ല, അത് തന്നെയായിരിക്കും. കാരണം ഇത്രയധികം ഈ അടുത്ത കാലത്ത് ഫേസ്ബുക്കും സോഷ്യൽ മീഡിയയും മറ്റുള്ള മാധ്യമങ്ങളും എല്ലാം ഒരേ സ്വരത്തിൽ സൂപ്പർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഞാൻ സ്നേഹിച്ച അല്ലെങ്കിൽ ഞാൻ കാണാൻ ആഗ്രഹിച്ച സിനിമ എന്നുള്ള അഭിപ്രായം ഏറ്റവും കൂടുതൽ വന്നത് ഈ ഒരു സിനിമയ്ക്കാണ്. അപ്പൊ അത് ഒരേ അഭിപ്രായം ഒരു സിനിമയ്ക്ക് കിട്ടുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ്. ഒരു എതിർപ്പില്ലാതെ ഒറ്റ അഭിപ്രായത്തിൽ ഓടുന്ന സിനിമ, എല്ലാ ചേരുവകളും കറക്റ്റായി വീഴുക എന്ന് പറയുന്നത്, ചില സദ്യ ഗംഭീരായി എന്ന് പറയുന്ന പോലെയാണ്. അത് ഗംഭീരമാവുന്നത് ചേരുവകൾ കറക്റ്റ് ആവുമ്പോഴാണ്. അത് എല്ലാം അതില് ഇപ്പോ ഈ സിദ്ധാർത്ഥ ഭരതന്റെ ശരിക്കും പറഞ്ഞാല് അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നിദ്ര എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ അച്ഛൻ ഭരതേട്ടൻ അതിഗംഭീരമായി എടുത്ത് പഠിപ്പിച്ചൊരു സിനിമ തന്നെ അദ്ദേഹം റീമേക്ക് ചെയ്യാണ് ഉണ്ടായത്, വീണ്ടും എടുത്ത് അതിന്റെ ഒരു പുനർ ഇതാണ് ചെയ്തത്. അതിനുശേഷം ഇത് വേറൊരു സന്തോഷിച്ച് കാണത്തിന്റെ ഒരു കഥയെ ബേസ് അത് ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നുണ്ടാവും, താൻ കഴിഞ്ഞ ജന്മത്തിൽ ആരായിരുന്നു എന്നറിയാനുള്ളൊരു ആഗ്രഹം എല്ലാവരുടെ മനസ്സിലും ഉണ്ടാവും. പിന്നെ അതിനെ ബേസ് ചെയ്ത് ചുറ്റിപ്പറ്റിയിട്ടാവുന്ന പ്രശ്നങ്ങള് നർമ്മത്തിൽ കൂടി പറഞ്ഞിരിക്കുന്നതാണ് ഈ കഥ.
അതായത് കല്യാണരാമനും പഞ്ചാബി ഹൗസും ഒക്കെ പോലെ തിയേറ്ററിൽ മതിമറന്ന് പൊട്ടിച്ചിരിക്കാനാണ് ജനങ്ങൾ ദിലീപിന്റെ സിനിമയ്ക്കായിട്ട് പോകുന്നത്. അത്തരം സീനുകൾ ഇതിലും ഉണ്ടാകുമോ?
തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെയാണല്ലോ ഈ റിവ്യൂസ് എല്ലാം ഇങ്ങനെ തന്നെ വരുന്നത്. അവർ ആഗ്രഹിക്കുന്ന, പൊട്ടിച്ചിരിക്കുന്ന, ചിരിച്ചോണ്ടേയിരിക്കുന്ന, ഒരു സ്മൈലിംഗ് ഫേസോടുകൂടി സിനിമ കണ്ടുകൊണ്ടേയിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോഴാണല്ലോ ഇത്രയും പോസിറ്റീവ് ആയിട്ടുള്ള റിപ്പോർട്ട്സ് വരുന്നത്.
പക്ഷെ ദിലീപ്, കഴിഞ്ഞ കുറച്ച് കാലത്തെ ദിലീപ് എന്ന നടനെ നോക്കുമ്പോൾ വിമർശനാത്മകമായി തന്നെ ചോദിക്കേണ്ടി വരും, വലിയ വലിയ വിജയങ്ങളിൽ നിന്നും വെറും ആവർത്തന വിരസമായ കുറെ വേഷങ്ങൾ ചെയ്യുന്ന കുറെ പരാജയ സിനിമകളുടെ ഭാഗമായ ഒരു നടനായി താങ്കൾ മാറിയിരുന്നു. സത്യത്തിൽ ആ റോളുകളൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ താങ്കൾ വല്ലാത്തൊരു അലസത കാണിച്ചിട്ടുണ്ടോ? അതോ തന്റെ എല്ലാ സിനിമകളെയും ജനം സ്വീകരിക്കും എന്ന ഒരു അമിതമായ ആത്മവിശ്വാസം താങ്കൾക്കുണ്ടായിരുന്നു?
സിനിമയുടെ വിജയ ഫോർമുല അറിയണമെങ്കിൽ എനിക്ക് ആ സിനിമ മാത്രം ചെയ്താൽ മതി. ചില സിനിമകൾ നന്നാവുന്നു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഓരോ സിനിമയും ചെയ്യുന്നത്. ചില സിനിമകൾ പരാജയപ്പെടുമ്പോഴാണ് ചില ഒരേ ടൈപ്പിലുള്ള സിനിമകളായിട്ട് മുളച്ചു നിൽക്കുന്നത്. അതിന്റെ കൂടെ വരുന്ന സിനിമകൾ ഇപ്പൊ ഈ അടുത്ത കാലത്ത് നമുക്ക് നമ്മളുടെ ഏറ്റവും വലിയ ഹ്യൂജ് സക്സസ്ഫുൾ റിംഗ് മാസ്റ്റർ എന്ന് പറഞ്ഞ സിനിമയാണ്. അതിനുശേഷം വന്ന ഒന്ന് രണ്ട് സിനിമകളാണ് നമുക്ക് വിചാരിച്ച ഒരു ആംഗിളിലേക്ക് എത്താതിരുന്നത്. കഴിഞ്ഞ കൊല്ലത്തെ ഇവിടെ 150-165 സിനിമ ചെയ്തതിൽ 10 സിനിമയാണ് വർക്കൗട്ട് ആയതിൽ. അതിൽ നമ്പർ വൺ സ്ഥാനത്തുള്ള സിനിമയാണ് റിംഗ് മാസ്റ്റർ എന്ന സിനിമ. അത് ഇവിടെ ഏറ്റവും കൂടുതൽ കുട്ടികള് അടക്കമുള്ള DVDs ഏറ്റവും കൂടുതൽ പോകുന്ന സിനിമ ഇറങ്ങി വിജയത്തിന് ശേഷവും ഏറ്റവും കൂടുതൽ വർക്കുന്ന ഒരു സിനിമയാണ്. അതിനുശേഷം വന്ന സിനിമയിൽ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. കാരണം നമ്മൾ അഭിനയിക്കുന്ന ഒരു സിനിമ എന്ന് പറയുമ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് എന്റർടൈൻമെന്റ് സംഭവങ്ങൾ എന്തുണ്ട് ഇതിനകത്ത് എന്നുള്ളതാണ്. അത് കഴിഞ്ഞ വന്നിട്ട് സിനിമയിൽ നമുക്ക് ഈ പറയുന്ന ഒരു ഡ്രൈനെസ് ഫീൽ ചെയ്തു. കഥയ്ക്ക് ഒരു നമ്മൾ എവിടെയൊക്കെ കണ്ട സിനിമകളുടെ ഒരു ഛായ സംഭവിച്ചു. അതെല്ലാം കഴിഞ്ഞ ശരിക്കും പറഞ്ഞ 2 വർഷം മുമ്പ് കമ്മിറ്റ് ചെയ്ത കഥകളും സിനിമകളും ആയതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങൾ, ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ചേഞ്ച്, അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ വന്നപ്പോൾ ആ സിനിമ നമുക്ക് നമ്മൾ കണ്ട എവിടെയോ കണ്ടു എന്ന് തോന്നലുകൾ ഉണ്ടാക്കി എന്നാണ് സംസാരം. അപ്പൊ നമ്മളത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് കറക്റ്റ് ചെയ്യുക. കാരണം ഞാൻ സിനിമ ചെയ്യുന്നത് കാണാൻ ജനങ്ങളില്ലേ, പിന്നെ ഞാൻ സിനിമ ചെയ്തിട്ടുണ്ട് കാര്യം. കാരണം ഞാൻ എന്റെ ജോലി ചിരിപ്പിക്കുക ചിന്തിപ്പിക്കുക എന്ന് പറയുന്ന കാര്യമാണ്. എന്റെ ഫൈനൽ ജഡ്ജസ് എന്ന് പറയുന്നത് എന്റെ പ്രേക്ഷകരാണ്. അവരെ സന്തോഷപ്പെടുത്തുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്റെ സന്തോഷത്തിന് മാത്രം കാര്യങ്ങൾ ചെയ്തിട്ട് കാര്യമില്ലല്ലോ.
അതെ അതെ. പക്ഷെ ഇതിൽ താങ്കൾ ഇപ്പോൾ തന്നെ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ട്, സോഷ്യൽ മീഡിയയിൽ നല്ല റിവ്യൂ ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ സോഷ്യൽ മീഡിയയാണ് ഇപ്പോൾ മലയാള സിനിമകളുടെ ജയപരാജയങ്ങൾ നിയന്ത്രിക്കുന്നത്, തീരുമാനിക്കുന്നത് എന്ന് താങ്കൾ അംഗീകരിക്കുകയാണോ?
അല്ല, അതിന് ഞാൻ അതിനോട് എനിക്ക് ഇത് പറയാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് ഇപ്പൊ പല കാര്യങ്ങൾ ഇതേ ഞാൻ തന്നെ പറയുള്ളൂ, പല കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ ഞാൻ പോലും അറിയാത്ത പല കാര്യങ്ങൾ പലപ്പോഴും ഇതിലൂടെ ഞാൻ അറിയുന്നുണ്ട്. ഇപ്പൊ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ജേർണലിസ്റ്റുകളാണ്, ആർക്ക് എവിടെ ഇരുന്ന് എന്തും എഴുതിവിടാന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷെ ചില സമയങ്ങളിൽ ഇവരെല്ലാവരും എന്താ പറയാ ഒരേ ഇതിൽ സത്യസന്ധമായിട്ടുള്ളൊരു വിഷയം മുമ്പിലുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്ര ഊന്നി പറഞ്ഞത്. കാരണം ഒരു കാണാൻ നമ്മുടെ മുമ്പിൽ കാണാനുള്ള ഒരു വസ്തുണ്ട്, അതിന്റെ സത്യസന്ധതയെ കുറിച്ച് പറയുമ്പോഴാണ് അതിനൊന്ന്. ഇല്ലാത്തൊരു സാധനത്തിന് നമ്മൾക്ക് ഒരു തെളിവും ഇല്ലാത്ത, നമ്മൾ മനസ്സുകൊണ്ട് പോലും അറിയാത്ത കാര്യങ്ങളെ ബൂസ്റ്റ് ചെയ്യുന്നതും ഈ ഭാഗത്ത് സംഭവിക്കുന്നുണ്ട്. നെഗറ്റീവും സംഭവിക്കുന്നുണ്ട്, പോസിറ്റീവും സംഭവിക്കുന്നുണ്ട്.
പക്ഷേ
കാരണം എന്ത് സോഷ്യൽ മീഡിയയിൽ എഴുതി വിടുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഒരു ഒരു സിനിമ, ഏതൊരു സിനിമ ഉണ്ടാകുമ്പോഴും അതിന് വേണ്ടിയിട്ട് 60-80 ദിവസം ജോലി ചെയ്യുന്ന ഒരുപാട് കുടുംബങ്ങൾ, ഇപ്പൊ നമ്മൾ ഒരു സിനിമ കണ്ടിട്ട് ഒരാളുടെ അഭിപ്രായം എന്തുട്ട് പാടാത് എന്ന് പറഞ്ഞിട്ട് ചെയ്യുമ്പോൾ ആ പറയുന്ന ആൾക്കാർ പിന്നെ കത്തിപ്പടം, മറ്റപ്പടം, മറച്ചപ്പടം എന്ന് പറഞ്ഞ് ഏതെങ്കിലും സിനിമയിലെ കൊല്ലുമ്പോൾ ഒരു നിമിഷം ശ്രദ്ധിക്കേണ്ടത് ഇഷ്ടപ്പെട്ടില്ല അത് പറയുന്നത് കറക്റ്റാണ്, കാരണം ഞാൻ കൊടുത്ത പൈസക്ക് മുതലായില്ല. പക്ഷെ ഒരുപാട് കുടുംബങ്ങളെയും പ്രൊഡ്യൂസർ ലൂസർ ആവുകയാണ്. അയാൾക്ക് പിന്നീട് ഒരു സിനിമ ചെയ്യാനോ അയാളുടെ കുടുംബം വരെ പണയം വെക്കേണ്ട, അല്ലെങ്കിൽ വിൽക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. എല്ലാവരും സിനിമ നന്നാവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ എന്റെ ഒരു സിനിമ അല്ലെങ്കിൽ ഞാൻ അഭിനയിച്ചത് മോശമായെന്ന് ജനങ്ങൾ പറയുമ്പോൾ ഞാൻ ഏറ്റെടുക്കുന്നതിന് കാരണം എന്റെ വളർച്ചയിൽ ഒരുപാട് എന്താ പറയാ വലിയൊരു ഘടകമാണ് എന്റെ പ്രേക്ഷകർ. അവർ പറയുന്ന കാര്യങ്ങള് എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന പോലെ തന്നെ ഞാനൊരു എന്റെ സിനിമകൾ മോശമായാലും അവർക്ക് അത് പറയാനുള്ള അവകാശമുണ്ട്, അത് ഞാൻ സ്വീകരിക്കാൻ തയ്യാറുമാണ്. അതിൻ്റെതായ മാറ്റങ്ങളാണ് നമ്മൾ സിനിമയിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ വാർത്തകൾ മാധ്യമങ്ങളുടെ അല്ലെങ്കിൽ ചാനൽസിന്റെ അതിപ്രസരം മറ്റുള്ള കാര്യങ്ങൾ വരുമ്പോൾ ദിവസവും വാർത്തകൾ ആവശ്യമാണ്. അപ്പൊ വാർത്തകൾ പുതിയതായിട്ട് സൃഷ്ടിച്ചപ്പെട്ടുകൊണ്ടിരിക്കും, പക്ഷെ അതിന് നൈമിഷികമായിട്ടുള്ളതുണ്ട്. റിയൽ ആയിട്ടുള്ള കാര്യം കുറെ കാര്യങ്ങൾ അതങ്ങനെ നിൽക്കുകയും ചെയ്യും, സത്യസന്ധമായിട്ട് എന്നും നിലനിൽക്കും. ഞാൻ അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ്.
അതുകൊണ്ട് തന്നെയായിരിക്കും ഒരു പക്ഷേ താങ്കൾക്ക് ഇപ്പോഴും ചില ചില സിനിമകൾ പരാജയപ്പെട്ടാലും പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരാൻ കഴിയുന്നത്. എന്തായാലും എന്തായാലും അവസാനം
നമ്മൾക്ക് നമ്മളെ അത് അവരെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. എന്നിൽ ഒരു നടൻ ഉണ്ടെങ്കിൽ ആ നടനെ അവർക്ക് നഷ്ടപ്പെടാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒരു താല്പര്യമില്ലാതെ ഒരു അവർക്ക് ഇഷ്ടമല്ലാത്ത സിനിമ ചെയ്യുമ്പോൾ തന്നെ അവർ നമുക്കെതിരായി അത് ചെയ്യല്ലേ, ഇനി അങ്ങനത്തെ സിനിമകൾ വേണ്ട എന്ന് പറയുന്നത്. അത് അതിനെ ഞാൻ ഇങ്ങനത്തെ സിനിമ ചെയ്തതിന് എന്താ കുഴപ്പമെന്ന് ചോദിച്ചു നിൽക്കാൻ ഞാൻ തയ്യാറല്ല.
ഇതിലിപ്പോ ഒരു സംശയം അതിൽ ചോദിച്ചോട്ടെ, സാധാരണ രീതിയിൽ ഇനി എത്ര മോശം സിനിമയായാലും ഒരു നടന്റെ മുഖത്ത് നോക്കി അല്ലെങ്കിൽ നടനോട് അടുത്ത് ചെന്നിട്ട് സിനിമ മോശമായിരുന്നു, അഭിനയം മോശമായിരുന്നു എന്നോ പറയാൻ ആരും തയ്യാറാകില്ല. ഏതെങ്കിലും ഒരാൾ, ഒരു ആരാധകൻ ദിലീപിന്റെ അടുത്ത് വന്ന് മുഖത്ത് നോക്കിയിട്ട് ദിലീപിന്റെ സിനിമ ഭയങ്കര മോശമായിരുന്നു, അഭിനയം അറ് ബോറായിരുന്നു എന്ന് പറഞ്ഞാൽ ദിലീപ് അംഗീകരിക്കുമോ?
ഞാനത് വിലയിരുത്തണം, ഞാനത് പുനഃപരിശോധിക്കണം. കാരണം അത് എന്റെ ഉത്തരവാദിത്തമാണ്. കാരണം ജനങ്ങൾ എന്നെ ആർപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തെ കുറിച്ച് ഞാൻ നല്ല ബോധവാനാണ്. കാരണം ഞാൻ തുടങ്ങിയത് ഒരു പൂജ്യത്തിൽ നിന്നാണ്, അവിടെ നിന്ന് ഇവിടം വരെ എത്തിച്ചത് എന്റെ പ്രേക്ഷകരാണ്. അപ്പൊ എനിക്ക് ഉത്തരവാദിത്വം ഉണ്ട് അവരോട്, എന്റെ കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് അവരോട്.
തീർച്ചയായും. എന്തായാലും ഒരു കാര്യം കൂടി ഉള്ളത്, ദിലീപിന്റെ ഇന്റർവ്യൂ കഴിയുമ്പോൾ കുറച്ച് ശ്രോതാക്കളെങ്കിലും എന്നോട് ചോദിക്കും എന്തുകൊണ്ട് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചില്ല എന്ന്. ദിലീപിന്റെ പേഴ്സണൽ ലൈഫിൽ കൂടി ആൾക്കാർക്ക് താല്പര്യമുള്ളത് കൊണ്ടാണ്.
എന്റെ ജീവിതത്തിലെ പേഴ്സണൽ കാര്യങ്ങളിൽ സത്യസന്ധമായി പറഞ്ഞ ജനങ്ങൾക്ക് വലിയ കാര്യമൊന്നുമില്ല അറിയുന്നത്, കാരണം അവരുടെ മുമ്പിൽ തുറന്ന പുസ്തകമാണ്. ഇന്നേവരെ ഷൂട്ടിംഗ് സ്ഥലത്ത് ചെല്ലുക പോലും ഒരു വിഭാഗത്തിൽപ്പെട്ട, ഒരു കുഞ്ഞാണെങ്കിലും ചെറുപ്പക്കാരാണെങ്കിലും പ്രായമുള്ള ആൾക്കാർ, കുടുംബ പ്രേക്ഷകർ, ഒരാളുകളും സ്നേഹം കൂടിയിട്ടുള്ളൂ, ഒരിക്കൽ പോലും വന്ന് എന്നെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ചോദ്യം കേട്ടിട്ടില്ല. അതില് എന്റെ പ്രേക്ഷകരോട് എനിക്ക് ആത്മാർത്ഥമായിട്ടുള്ള നന്ദിയും കടപ്പാടുണ്ട്. കാരണം ഞാൻ വേദനിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല എന്നുള്ള 100% എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. കാരണം ഞാൻ അവരെ അത്രയും ചിരിപ്പിക്കാൻ നിൽക്കുന്ന ഒരാളായതുകൊണ്ട് ഞാൻ കരഞ്ഞു കാണാൻ അവർക്ക് താല്പര്യമില്ല.
ശരിയാണ്. പക്ഷെ ദിലീപിന്റെ കല്യാണ വാർത്ത ദിലീപ് പോലും അറിയാതെ ഓൺലൈൻ മീഡിയയിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ വന്നില്ലേ?
അതിനെ കുറിച്ച് ഞാൻ പ്രതികരിച്ചല്ലോ. എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരു വിശേഷം ഉണ്ടാകുമ്പോൾ ഞാൻ തന്നെ വന്ന് സംസാരിക്കും. അതല്ലാതെ മറ്റുള്ളവർ വാർത്തകൾക്ക് വേണ്ടി പടച്ചു വിടുന്ന കാര്യങ്ങൾക്കെതിരെ എനിക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റും. ഇത് കൂടിക്കഴിഞ്ഞപ്പോഴാണ് കഴിഞ്ഞ തവണ ഞാൻ പ്രതികരിച്ചത്. അത് എന്റെ കൂടെയുള്ള എന്റെ വെൽ വിഷേഴ്സ് ഒരുപാട് പേര് പറഞ്ഞു നീ ഒന്ന് പ്രതികരിച്ചേക്കും, അത് അതിന്റെ റിയാലിറ്റി ഒന്ന് പറഞ്ഞേക്കും എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത്. കാരണം നമ്മളിലേക്ക് എന്തെങ്കിലും ഒരാൾ വലിച്ചെറിയുമ്പോൾ അത് നമ്മളത് എടുക്കുമ്പോൾ മാത്രമാണ് അത് നമ്മൾ, അല്ലെങ്കിൽ ഒരാൾ ഒരു കാര്യം തരുമ്പോൾ അത് കൈനീട്ടി സ്വീകരിക്കുമ്പോഴാണ് നമ്മുടേതാവുന്നത്. അതല്ലാതെ അപ്പുറത്തപ്പുറത്ത് എന്ത് പ്രശ്നം നടന്നാലും നമ്മുടെ വിഷയങ്ങളല്ല. അതുകൊണ്ട് ആർക്കെങ്കിലും എന്തൊരു സന്തോഷം കിട്ടണി സന്തോഷം കിട്ടിക്കോട്ടെ, എന്നാണെങ്കിലും മറ്റുള്ളവർക്ക് സന്തോഷം ഉണ്ടാക്കുക എന്നുള്ളതാണ് എന്റെ ജോലി.
ഓക്കെ, അവസാനമായി ഒറ്റ കാര്യം കൂടി. ഇപ്പോൾ ഇതുപോലെ തന്നെ മീനാക്ഷി അഭിനയിക്കുന്നു എന്ന രീതിയിൽ ചില വാർത്തകൾ ഓൺലൈൻ മീഡിയയിൽ കണ്ടു, സത്യമാണോ?
ഞാനിത് ഇതിപ്പോഴാണ് ഞാനും കേൾക്കണേ.
ഓഹോ,
ഇതാണ് പ്രശ്നം. വാർത്തകൾ പുറത്തുണ്ടായിക്കൊണ്ടിരിക്കണേ എനിക്കൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, എന്റെ ജീവിതത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും വിശേഷങ്ങൾ ഉണ്ടായാലും ഞാൻ തന്നെ പറയുന്നതാണ്. അവളിപ്പോ 10-ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്, 10-ാം ക്ലാസ്സിലേക്കായി, അത് സന്തോഷവതിയാണ്. ദൈവാനുഗ്രഹമുണ്ട്, അങ്ങനെയൊക്കെ പോകുന്നു.
നല്ലൊരു നർത്തകിയായോ അഭിനേത്രിയായോ ഒക്കെ വരാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ മീനാക്ഷിക്ക്?
ഒന്നും അറിയില്ല, എന്റെ കാര്യം തന്നെ എനിക്കറിയാൻ പാടില്ല. ഞാൻ ദൈവത്തിൽ ദൈവമേ എന്ന് പറഞ്ഞു പോകുന്ന ഒരാളാണ്.
തീർച്ചയായും. എന്തായാലും മനോഹരമായ ഒരു ചിത്രത്തിന്റെ വിജയത്തിൽ, അതിന്റെ ഒരു ആഹ്ലാദത്തിൽ SBS മലയാളത്തോടൊപ്പം ഓസ്ട്രേലിയൻ മലയാളികളോടും പങ്കുചേർന്നതിന് വളരെയധികം നന്ദി, ശ്രീ ദിലീപ്.
തീർച്ചയായിട്ടും. ഓസ്ട്രേലിയയിലെ എല്ലാവർക്കും, എന്നെ സ്നേഹിക്കുന്ന എന്റെ മലയാളി പ്രേക്ഷകർക്ക് എല്ലാവിധ ആശംസകളും ഐശ്വര്യങ്ങളും, എന്നും നല്ല ശുഭദിനങ്ങളും അതുപോലെ തന്നെ സന്തോഷത്തിന്റെ ദിവസങ്ങൾ എന്നും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.
Thank you for listening to SBS Radio's Malayalam program. Listen to the full program on Thursdays at 8 p.m. and Sundays at 9 p.m. on SBS Radio 2 channel on your digital TV or SBS Your Language app on mobile.